അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരോനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതിയില്ലാതിരിക്കെ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമാക്കി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അവന്റെ സന്തതി അന്യ ദേശത്ത് ചെന്ന് പാർക്കും. ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും എന്ന് യഹോവ കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിന്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് എന്ന ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ടവനെ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്ന സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന്റെ കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും തന്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രയീം ദേശത്തിലും കാനാനിലും എല്ലാം ക്ഷാമവും മഹാക്ഷാമവും മഹാകഷ്ടവും വന്നാറെ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രയീമിൽ ധാന്യമുണ്ടെന്നറിഞ്ഞ് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം യോസഫ് തന്റെ സഹോദരന്മാരോട് തന്നെ താൻ അറിയിച്ച് യോസഫിന്റെ വംശം പറഞ്ഞതിന് വെളിവായി വന്നു. യോസഫ് ആളയച്ചു തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. യാക്കോബ് മിസ്രയീമിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ശെഖേമിൽ കൊണ്ടുവന്ന് ശെഖേമിൽ എമ്മോരിന്റെ മക്കളും എബ്രഹാം വില കൊടുത്ത് വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം എടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു വരികയും ഒടുവിൽ യോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ചാറെ അവരെ പുറത്തുവിട്ടു. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. മോശെ മിസ്രയീമിനോട് സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു. മിസ്രയീമിനെ അടിച്ചു കൊന്നു. പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റെന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്ന് പുരുഷന്മാരെ നിങ്ങൾ സഹോദരന്മാരല്ലയോ, തമ്മിൽ അന്യായം ചെയ്യുന്ന എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് ന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു, അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആർ? ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സിനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൻപടപ്പിലെ അഗ്നിജ്വാലയിലും പ്രത്യക്ഷനായി. മോശെ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവിനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പൂരിക്കളക. മിസ്രയീമിൽ എന്റെ ജനത്തിന്റെ വീട് ഞാൻ കണ്ടു, അവരുടെ ഞെരുക്കവും കേട്ടു. അവരെ വിടിയിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ? എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പറപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ സിനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവരും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു. ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട്, ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രയേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം അനന്യയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മേലോക്കിന്റെ കൂടാരവും രാഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോണപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നീ കണ്ട മാതിരിയൊക്കെ തക്കവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളിച്ചെയ്തവൻ കൽപ്പിച്ചത് പോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങിയ ദൈവത്തെ നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു. യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരാലയം പണിതു. അത്യുന്നതന്റെ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രമ സ്ഥലവും ഏത്? ഇതൊക്കെയും എന്റെ കൈ അല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ? നീതിമാനായവന്റെ വരുവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവൻ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നു ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അവൻ ഉറക്ക നില വിളിച്ചു. ചെവി കൊത്തിക്കൊണ്ട് ഒന്നിച്ചു അവന്റെ നേരെ പാഞ്ഞ് ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നിവയിലുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവനെ കൊല ചെയ്ത ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോ സ്വലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയ ഒരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചയച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുശേഷിക്കും കൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവരോടൊക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും ഉടന്തരും സത്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ശിമോൻ എന്നുപേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ അഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരി ജാതികളെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹരി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞു. ആ ബാലവൃദ്ധ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ടേറിയ കാലം അവരെ പ്രതിനിധിക്കാൻ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ ഭീരുപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ശിമോൻ കണ്ടാറി അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഒരുത്തൻ ഒരു തെന്നമേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവരോട്, ദൈവത്തിന്റെ ദാനം പണത്തിനേക്ക് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിച്ചുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കുന്നു. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും ആകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിപ്പാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമരിയക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന് എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിന് മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമായത് അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതെയിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണൻ ഫിലിപ്പോസിനോട് ഈ പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തെരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവൻ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നത് ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ കേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവൻ വെള്ളത്തിൽ നിന്ന് കറങ്ങിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിലെത്തി. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ തന്റെ അടുക്കൽ ചെന്നു. ഡമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ഡമസ്കോസിൽ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന ചേച്ചിയാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടുന്ന അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറേ, ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ഡമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. ദൈവമേസ്തുവിനേക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുമോ?
പ്രാർത്ഥിക്കാം. പറയ്ക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. അതുപോലെയും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ അർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ആയിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് മിസ്റ്റർ ഭദ്രാധരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായി ബുധനാഴ്ച ദിവസം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്ത പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടെ സ്മരിക്കുന്നു. പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ ധന്യമായി തീരുവാൻ ദൈവത്തിന് എല്ലാ കൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ ഏഴാമത്തെ ഗീതം, യേശു എന്നെ അടിസ്ഥാനം ആശയാവനിൽ എത്രയെന്നുള്ളു. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ
യേശുവേ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിസ്ഥിതിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഗാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണല്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു, വേണ്ടിപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണ്ണല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണ്ണല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളോട് കന ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളോട് കന ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ബാബിലോണിയരോട് കന്നെ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേം, രാജ്യം വരണമേ, എന്റെ കൃഷ്ണ സമുദ്രെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ളതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൃശ്യരെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ. രാജ്യ ശക്തിയും വാസ്തവും നേട്ടമുള്ളതാകുന്നു. ബ്രഹ്മ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ ഭർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടോളാകുന്നു.
ദൈവമായ കർത്താവേ, വാസത്തിന് നിർമ്മലയാലയങ്ങളും നിന്റെ ബഹുമാനത്തിന് ശുശ്രൂഷിക്കപ്പെട്ടവരുമായി തീരുവാൻ നിങ്ങളെ നിയോഗ്യരാക്കണമേ. പ്രഭാതത്തിൽ ദൈവികമായ നന്മകളും കൃപകളും പ്രാപിപ്പാനായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നിന്റെ കൃപയെ ഞങ്ങൾ നിരസിക്കുന്നില്ല. നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വരങ്ങളെ ഞങ്ങൾ നിഷേധിക്കുന്നുമില്ല. ഞങ്ങളോടുള്ള നിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ മറക്കുന്നില്ല. എങ്കിലും ഞങ്ങൾ നിന്റെ കരുണകൾക്ക് അയോഗ്യരെന്ന് സമ്മതിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ശക്തിപ്പെട്ടു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളെ യോഗ്യരായിരിക്കുമ്പോൾ നീ ഞങ്ങളെ ബഹുമാനിച്ചു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ച് ഞങ്ങളെ പുണ്യപ്പെടുത്തണമേ. നാരായക്കാരിയെ പോലെ ഞങ്ങൾ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറയുന്നു. അവളെ പോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ കൊണ്ടും വചനങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ ജീവകാലമെല്ലാം ഞങ്ങൾ നിന്നെ കോപിപ്പിച്ചു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ സഭയിലെ അനുതാവികളിൽ ഒരുവനെ പോലെയും നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളിൽ ഒന്നിനെ പോലെയും നിന്റെ കൃപയും കരുണയും മൂലം ദയവായി പാപപരിഹാരം കൊടുത്തിട്ടുള്ള പാപികളിൽ ഒരുവനെ പോലെ ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ ഞങ്ങളുടെ കുറ്റങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ. തെറ്റുകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ദയയാകുന്ന സോപ്പാകൊണ്ട് നിന്റെ കരുണയാകുന്ന വെള്ളം ഞങ്ങളുടെ മേൽ തളിക്കണമേ. എല്ലാ ഇപ്പോഴും നിന്നെ സ്തോത്രം ചെയ്യുവാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെടിപ്പുള്ള ഹൃദയം പുതുതായിട്ട് ഞങ്ങളെ സൃഷ്ടിക്കണമേ. നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ചുണ്ടുകളെ തുറക്കണമേ. രാവും പകലും പുണ്യവാന്മാരോടുകൂടി ഞങ്ങൾ നിന്നെ പുകഴ്ത്തു മാറാകണമേ. അത് നിന്റെ ശുശ്രൂഷകന്മാരായ മാലാഖമാരുടെയും നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരായ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ. ആമീൻ. ദൈവതിരുനാമം മഹത്വമാറാകട്ടെ. ശ്രേഷ്ഠ വൈദികരെ, വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 2020 നമ്മൾ പ്രവേശിച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു നോമ്പുകാലം നമ്മൾ ശ്രേഷ്ഠമായി പൂർത്തീകരിച്ചു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് കരുത്തും അനുഗ്രഹവും പകർന്നു തന്ന, വാങ്ങിപ്പോയ മഹാപുരോഹിതന്മാർ, ആചാര്യന്മാർ, ഷിമ്മാശന്മാർ, പ്രത്യേകം അവരെ ദൈവസന്നിധിയിൽ ഓർക്കുവാനും
അവർ മൂലം നമുക്കൊക്കെ ലഭിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെ സന്തോഷപൂർവ്വം ഓർക്കുവാനും അവർ വിശുദ്ധന്മാരോടൊപ്പം ആയിരിക്കണമേ എന്ന് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന പ്രാർത്ഥനയും നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച സമർപ്പിച്ചു. വരുന്ന ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ വിശ്വാസികളായി ദൈവസേനത്തിലേക്ക് കടന്നുപോയി അനുഗ്രഹീതമായ ജീവിതകാലം പൂർത്തീകരിച്ച വിശ്വാസികളായ പരേതരെ ദൈവസന്നിധിയിൽ ഓർക്കുന്ന ഒരു നിമിഷം കൂടിയാണ്, ഒരു ദിവസം കൂടിയാണ് വരുന്ന ഞായറാഴ്ച. എല്ലാ വർഷവും ഇങ്ങനെ ഒരു പ്രത്യേക ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് സഭയുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. അതിൽ പാരമ്പര്യമായി നമ്മൾ സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കുന്നു, അവരുടെ പ്രാർത്ഥനയിൽ അഭയപ്പെടുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഈ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന സന്ദർഭം ഉണ്ടെന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമായ കാര്യം തന്നെയാണ്. ചിലപ്പോഴൊക്കെ ഈ സെമിത്തേരിയിലെ പ്രാർത്ഥനകളിൽ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലര് പള്ളി തന്നെ നിൽക്കും, കാര്യം അവർക്ക് ആരും മരിച്ചു പോയിട്ടില്ല. അപ്പൊ ആശ്ചര്യപൂർവ്വം അങ്ങനെ നോക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ സ്വാർത്ഥമായ മനസ്സാണ് പലപ്പോഴും അങ്ങനെ മാറി നിൽക്കുവാനായിട്ട് ഇടയാകുന്നത്. ഓർത്തഡോക്സ് ആരാധനയുടെ പവിത്രമായ ഒരു ആശയം തന്നെ യഥാർത്ഥത്തിൽ എന്നേക്കാൾ ഉപരി, എനിക്കുള്ളവരെക്കാൾ ഉപരി, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിലെ മുഴുവൻ പേരെയും സമർപ്പിക്കുക എന്നുള്ള അടിസ്ഥാനമായ ഒരു ആശയം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും വരുന്ന ഞായറാഴ്ചയിലെ ആരാധനയിൽ ഇറ്റലിയിൽ അമേരിക്കയിലും കാനഡയിലും പോകാനുള്ള ഒരു അവസരം വളരെ വിരളമായിട്ടാണ് കിട്ടുന്നതെങ്കിലും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എല്ലാ വാങ്ങിപ്പോയവരെയും നമ്മുടെ സമൂഹത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ മുഴുവൻ പേരെയും വാങ്ങിപ്പോയതായ വ്യക്തികളെയും ഒക്കെ സമർപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ പ്രത്യേകം എടുക്കണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം 2020 നന്മയുടെയും അനുഗ്രഹത്തിന്റെ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകം മുഴുവൻ വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന 2020 സ്വാഗതം ചെയ്തത് ഒരു വൈറസ് ആയിരുന്നു, കൊറോണ വൈറസ്. ഈ വൈറസ് മുഖാന്തരം കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഏറെ പേർ വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഉണ്ടെന്ന് നമുക്കറിയാം. അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനുള്ള ദിവസം കൂടിയാക്കി നമ്മുടെ ഈ ദിവസങ്ങളെ മാറ്റണം എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും സുപരിചിതനായ ബഹുമാനപ്പെട്ട ഡോക്ടർ VC വർഗീസ് അച്ഛനാണ്. അനുഗ്രഹീതമായി പല പ്രാവശ്യവും അദ്ദേഹം സന്ദേശം നമുക്കായി നൽകിയിട്ടുണ്ട്. ഏറെ നല്ല ചിന്തകൾ പങ്കുവെക്കുവാൻ, പലപ്പോഴും വളരെ നന്നായി പഠിച്ചിട്ടാണ് അച്ഛൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് വരാറുള്ളത്. ഒരു സ്റ്റഡി ക്ലാസ് പോലെ തന്നെ നമുക്ക് മനസ്സിൽ തെളിയാത്ത പല കാര്യങ്ങളെയും അച്ഛൻ വളരെ അനുഗ്രഹീതമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹം ഇന്ന് ഈ ശുശ്രൂഷയിൽ മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ദൈവകൃപയെ പ്രാപിപ്പാനുള്ള ഒരു വലിയ മുഖാന്തരമായി അത് തീരട്ടെ എന്നും ഇതിൽ സംബന്ധിക്കുന്നവരുടെ ഭവനങ്ങൾക്കും സംബന്ധിക്കുന്നവർ ഉൾപ്പെടുന്ന ദേവാലയങ്ങൾക്കും അവരുടെ അഭിഷിക്തന്മാർക്കും ആ ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദേശത്തിനും ഇത് നന്മയ്ക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ തലമുറകളിലേക്ക് നന്മകൾ പകരുവാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദിയായി ഇത് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഇന്ന് ലഭിക്കുവാൻ മുഖാന്തരമാകട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ പാഠപുസ്തകത്തിലെ ഒരു ഗീതം കൂടി പ്രിയപ്പെട്ട മാമനുഷ്യൻ അതിന്റെ നേതൃത്വം നൽകും. അതേ തുടർന്ന് ബഹുമാനപ്പെട്ട VC വർഗീസ് അച്ഛൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശം നൽകുമെന്നുള്ള കാര്യവും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ.
എല്ലാവർക്കും സുപരിചിതമായ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്നുള്ള ഗീതം പാഠപുസ്തകത്തിലെ 6-ാമത്തെ ഗീതം.
ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, എന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, എന്നും എന്നേക്കും പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, രക്ഷവേനു സ്തോത്രം, എന്നും എന്നേക്കും എന്റെ രക്ഷവേനു സ്തോത്രം, എന്നും എന്നേക്കും കാൽവരി മലയിൽ
ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനെ, ഇന്നതിൽ ശ്രദ്ധിക്കുന്ന എല്ലാ നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരുടെ പേരിലും എല്ലാ വിശ്വാസ സമൂഹത്തിന്റെ പേരിലും പ്രത്യേകം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു അച്ഛാ ഫോർ ദ കൈൻഡ് വേർഡ്സ്. ത്രിയേകദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒന്നരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിലെ ഒരിക്കൽ കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു. നമ്മൾ 2020 കുറിച്ച് പറയുകയും അതിനകത്തെ പ്രധാന സംഗതികളെ എല്ലാം വിശദമാക്കുകയും ചെയ്ത നമ്മുടെ ഐസക് അച്ഛൻ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഓരോ വർഷവും നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു ചെറിയ നോയമ്പ്, അത് കഴിഞ്ഞിട്ടുള്ള 18 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയ നോയമ്പ്, വലിയ നോയമ്പ് 40 ദിവസം കഴിഞ്ഞ് പിന്നെയുള്ള ആഴ്ച, അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കുകയാണ്. നോയമ്പ് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും, ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആഴ്ച ഒന്ന് പെട്ടെന്ന് വന്നാൽ എന്ന നന്നായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോവുക, ഒന്ന് കുമ്പിടുക, പ്രാർത്ഥിക്കുക, അതൊക്കെ ഒന്ന് വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു അവസരങ്ങളാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ ആഴ്ചയും നമ്മളുടെയൊക്കെ ജീവിതത്തെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഓരോ ഉയർപ്പ് പെരുന്നാളും നമ്മൾ ആഘോഷിക്കുമ്പോൾ, എല്ലാ ഞായറാഴ്ചയും ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ, വി ആർ ലിവിങ് ബിറ്റ്വീൻ ടു ഈസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് ഈസ്റ്റർ വാസ് ദ റിസറക്ഷൻ ഓഫ് ദ റെഡീംഡ് റെഡീമർ. ആദ്യത്തെ റെഡീമറിൻ്റെ അല്ലെങ്കിൽ നമ്മളെ വീണ്ടെടുത്തുക കർത്താവിൻ്റെ ഉയർപ്പാണെങ്കിൽ, നമ്മൾ അടുത്ത റിസറക്ഷനെ ഈസ്റ്റർ എന്ന് പറയുന്നത് ദ ഈസ്റ്റർ ദ റിസറക്ഷൻ ഓഫ് ദ റെഡീംഡ് വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു ഉയർപ്പാണ്. ഇങ്ങനെ രണ്ട് ഈസ്റ്ററിന്റെ ബിറ്റ്വീൻ ദാറ്റ് വി ആർ ലിവിങ്. ഇതിനകത്ത് കൃത്യമായി വരുമ്പോൾ ഈ നോയമ്പ് അവസരങ്ങളിലേക്ക് കടക്കുമ്പോൾ നോയമ്പിന്റെ തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു ശുഭഖോനോ ശുശ്രൂഷയുണ്ട്. അത് നിരപ്പിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ദ സർവീസ് ഓഫ് ദ റിക്കൺസിലിയേഷൻ എന്നാണ് പറയുന്നത്. ആ റിക്കൺസിലിയേഷന്റെ ഒരു ഉപമയിലൂടെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ പാരബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ആരംഭത്തില് നമ്മൾ കാണുന്നുണ്ട് ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. അവൻ ആ നഷ്ടപ്പെട്ട ആടിനെ തിരക്കി വന്നു. ഈ 99 വിട്ടുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിലെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കാം. പ്രത്യേകിച്ച് യാക്കോബിൻ്റെ രക്തം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് സമാധാനത്തിൻ്റെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കാണാതെ പോയ ആടിന് വേണ്ടി, ആടുകൾക്കെന്നല്ല ആടിന് വേണ്ടി എന്ന് പറയുന്നത്, ആ ഒരു പ്രാർത്ഥനയിൽ ഈ ഒരാടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയോ സെയിന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ എഴുത്തുകളിൽ പറയുന്നുണ്ട് ഈ 99 പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോകാതെ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ 99 പറയുന്നതിന് മാലാഖമാരുടെ ഗണങ്ങളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം 1:99 ആണ് മാലാഖമാരുടെ ഗണങ്ങളുടെ എണ്ണം. ഒരു മനുഷ്യന് 99 മാലാഖമാർ വെച്ചുണ്ടെന്ന് 1:99 എന്ന് ഏതോ ഒരു പ്രാവിന്റെ എഴുത്തിനകത്ത്, മിക്കവാറും സെയിന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ എഴുത്തിനകത്ത് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. അവിടെ വിശുദ്ധ മത്തായിയുടെ ജോൺ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ 3 സംഗതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1, ആടിനെ കുറിച്ച് പറഞ്ഞു. 2, പറഞ്ഞിരിക്കുന്നത് ഒരു ധർമ്മപ്പണം, 10 സിൽവർ കോയിൻ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് നഷ്ടപ്പെട്ടു പോയ ഒരെണ്ണം, അതിനെ കണ്ടുപിടിക്കുന്നു. അത് അടിച്ചു വാരി വൃത്തിയാക്കി നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് സന്തോഷിക്കുന്നു. അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ ഈ വസ്തുക്കളെ അവളുടെ ഫ്രണ്ട്സിനെയും കൂടെയുള്ള അയലക്കാരെയൊക്കെ വിളിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ആടിനെ തിരിച്ചു കിട്ടിയ സന്തോഷവും ആ ആട്ടിടയിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. 3rd ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ട അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെൻട്രൽ ലെസൺ ഓഫ് ദ പ്രോഡിഗൽ സൺ എന്ന് പറയുന്നു. അതിന് സെവറൽ പ്രൊഫൗണ്ട് ലെസൺസ് അബൌട്ട് ഗ്രേറ്റ് ഗ്രേസ്, ഫോർഗിവ്നെസ്, റിപ്പന്റൻസ് ആൻഡ് റിക്കൺസിലിയേഷൻ, ഹാർട്ട് ഓഫ് ദ ഗോഡ്സ് ടുവേർഡ്സ് സിന്നേഴ്സ്. ദൈവത്തിന്റെ ഹാർട്ട് നഷ്ടപ്പെട്ടു പോയ പാപികൾക്ക് എന്തെല്ലാം വിധത്തിൽ അതിനകത്ത് കാണാം എന്നുള്ളതാണ് കർത്താവ് അത് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു പാരബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ ഹെവൻലി സ്റ്റോറി വിത്ത് ഐ മീൻ ഇറ്റ്സ് എ എർത്ത്ലി സ്റ്റോറി വിത്ത് ഹെവൻലി മീനിങ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് ഉപമകളൊന്നും ഉൽപ്രേക്ഷാക്കിയാതെ അലങ്കറികളൊന്നും ഒക്കെ മലയാളത്തിൽ പറയുന്നുണ്ട് പാരബിളായി. ഇത് പാരബിളായിട്ട് കർത്താവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് പരീശന്മാരും ശാസ്ത്രിമാരുടെയും അവരുടെ വിമർശനത്തിന് എതിരായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പാരബിളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മൾ ആ പാരബിളിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കുമ്പം കാണാം, അവന് ഈ മുടിയനായ പുത്രൻ അല്ലെങ്കിൽ പ്രോഡിഗൽ സൺ അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവന് നൽകപ്പെടുന്ന വസ്ത്രം, നൽകപ്പെടുന്ന മോതിരം, ചെരുപ്പ്, ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മോതിരത്തിനകത്ത് 7 വജ്രക്കല്ലുകളെ കുറിച്ചാണ് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ആ നല്ല കല്ലുകൾ അല്ലെങ്കിൽ ആ വജ്രങ്ങൾ ആ മോതിരത്തിൽ അണിയിച്ചിരിക്കുന്നത്, അത് പിടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഒന്ന് നോക്കാം. 15 ലൂക്കോസ് 15-ാം അധ്യായം 11-32 വരെയുള്ള വാക്യങ്ങളാണ്. ഏകദേശം 11 വാക്യങ്ങളിൽ സോറി 21 വാക്യങ്ങളിൽ ഈ ഒരു പാരബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 12 വാക്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാം, ഇറ്റ് ഈസ് 7 കല്ലുകളെ കുറിച്ച് പറഞ്ഞാൽ 7 ഡൗൺവേർഡ് സ്റ്റെപ്സ്, 7 താഴ്വായിട്ടുള്ള അല്ലെങ്കിൽ തിന്മയിലേക്കുള്ള നാശത്തിലേക്കുള്ള യാത്രയുടെ 7 പടികളാണ് അവിടെ കാണുന്നത്. അവൻ്റെ 12 വാക്യത്തിനകത്ത് കാണുന്നത് ആൻഡ് യങ് ഓഫ് ദം സെറ്റ് ടു ഹിസ് ഫാദർ, ഫാദർ ഗിവ് മീ ദ പോർഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് ഫോൾസ് ടു മീ, സോ ഹി ഡിവൈഡഡ് ദം ഹിസ് ലൈവ്ലിഹുഡ്. ഇത് ഒരു 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മിഡിൽ ഈസ്റ്റേൺ കൺട്രിയിലെ ഒരു അഗ്രേറിയൻ സൊസൈറ്റി അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ടുള്ള ഒരു സൊസൈറ്റി ജീവിതമാണ് അവിടെയുള്ള, അല്ലാതെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഒന്നും അല്ല. അപ്പൊ അവിടെ ഈ പറയുന്ന അപ്പനെ കുറിച്ച് നോക്കുമ്പോൾ അപ്പനെ സ്വത്തുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരാളം വസ്തുവകൾ കണ്ട് അപ്പന് ധാരാളം ജോലിക്കാരുണ്ട്, സ്ലേവ്സ് ഉണ്ട്. സ്ലേവ്സ് ഒക്കെ അവരെയൊക്കെ ഓൺ ചെയ്യണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. 2 പുത്രന്മാരും ഉണ്ട്. എന്നാൽ ഇവിടെ അമ്മയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ ആ മനുഷ്യന് അവരൊരു വിഡോവർ ആയിരുന്നായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അമ്മയെ കുറിച്ച് പറയാത്തതുകൊണ്ടും അതൊരു ഒരു പാട്രിസ്റ്റിക് സൊസൈറ്റി ആയതുകൊണ്ടുമാണ് അപ്പനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അപ്പൻ്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ മക്കളിലപ്പൻ കൃപയേതല്ല എന്ന് പറയുന്ന പാട്ടുമാതിരി അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് വേറൊരു വിധത്തിലുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പത്തിൽ ഉള്ളൊരു സ്നേഹമാണ്. അപ്പൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലവ് ആണ് അപ്പൻ്റേത്. ഞാൻ അതിനെ അപ്പനെ കുറിച്ച് പറയാനല്ല, ഈ മകൻ്റെ അവസ്ഥയെ നമുക്കൊന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഏറ്റവും വേഗം ഒന്ന് കാണാം നമുക്ക്. 12 അധ്യായത്തില് ഇത് ഈസ് എ സെൽഫ് വിൽ, സ്വന്തം ഇഷ്ടമാണ് അവന്. ആ സ്വന്തം ഇഷ്ടം, താല്പര്യം, വ്യക്തി താല്പര്യം ഇതെല്ലാമാണ് അവന് അവിടെ കാണിച്ചിരിക്കുന്നത്. ഗീ മീ മൈ പേഴ്സൺ എന്ന് പറയുന്നു. നമ്മളെ ഇപ്പം നമ്മുടെയൊക്കെ മക്കൾ വന്ന് 2 മക്കളുണ്ട്, അവർ ചോദിക്കുകയാണ് വട്ട് യു ഹാവ്. ഓ, ഐ ഹാവ് സോ മെനി യുനോ CDs ഇൻ ദി അക്കൗണ്ട് ഓർ പ്രോപ്പർട്ടീസ് ഹിയർ ആൻഡ് ദെയർ, മൈ ഹോം ഈസ് ദെയർ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും എനിക്ക് എന്നാ തരും. എന്റെ മരണശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധത്തിനുള്ള ബില്ല് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും. എന്നാൽ ഇവിടെ അങ്ങനെയുള്ളതൊന്നും അല്ല. കാരണം അവരുടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആ പ്രോപ്പർട്ടി ഒരിക്കലും തൻ്റെ പിതൃസ്വത്തായിട്ട് ലഭിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മൾ ലീസ് ചെയ്താലും നമ്മൾ വിറ്റാലും അത് തിരിച്ച് ആളിന് തന്നെ തിരിച്ച് വന്നു ചേരണമെന്നുള്ള ഒരു നിയമമാണ്. 7 വർഷം 49 വർഷം കഴിയുമ്പോൾ 50th ജൂബിലി ഇയർ എന്നാണ് പറയുന്നത്. ഈ ജൂബിലി ഇയറിന് എല്ലാ ലീസ്ഡ് പ്രോപ്പർട്ടിയും അതിൻ്റെ ഒറിജിനൽ ഓണർക്ക് കൈമാറുക. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവന് കിട്ടിയിരിക്കുന്ന ഇൻഹെറിറ്റൻസ് അങ്ങനെയാണ്. അതാണ് മോശയുടെ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വസ്തുവകകളുമായിട്ട് ഇവൻ ചോദിക്കുമ്പോൾ അവന് കൊടുക്കാനുള്ളത് 2nd മകനാണ് ചോദിച്ചത്. മൂത്ത മകന് 2/3 മൂത്ത മകന് കിട്ടും, 2/3 അവന് കിട്ടും. ബാക്കിയുള്ള ആ ഒരു പോർഷനാണ് അത്. ഇവൻ പ്രോപ്പർട്ടി വാങ്ങിച്ചു, പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഡിസ്പോസിബിള് ട്രഷറായിട്ടോ വാങ്ങിച്ച് അത് വിറ്റിട്ട് അവൻ അവിടെ നിന്നും പോവുകയാണ്. 2:13 നോക്കിക്കഴിഞ്ഞാൽ കാണാം, and got many days after the young son gathered all together journeyed to a far country and there wasted his possessions with prodigal living. ഈ പ്രോഡിഗൽ ലിവിംഗ് എന്ന് പറയുന്നത് സെൽഫ് വില്ലോട് കൂടിയുള്ള ഒരു ലിവിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സെൽഫിഷ്നെസ് ആണ് കാണിക്കുന്നത്. വേർഡ് സെൽഫ് വില്ല് നമ്മൾ കണ്ടു. 2nd സെൽഫിഷ്നെസ്, അവൻ്റെ വ്യക്തി താല്പര്യം, സ്വന്തം താല്പര്യം മാത്രമേ അവൻ നോക്കിയിട്ടുള്ളൂ. മറ്റുള്ളവരെ കുറിച്ചോ അപ്പനെ കുറിച്ചോ അവന്റെ ജ്യേഷ്ഠനെ കുറിച്ചോ മറ്റുള്ള വീട്ടിലെ കാര്യക്കുറിച്ചോ ഒന്നും അവൻ ചിന്തിച്ചിട്ടില്ല. ഇറ്റ് ഈസ് എ സെൽഫ് വിൽ. സെൽഫ് വില്ലാണ് നമ്മുടെ ഈഗോയിസം എന്ന് പറയുന്നത്. നമ്മുടെ ഈഗോയിസം ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പോയിസൺ ഇൻ അവർ സിസ്റ്റം. അതിന് ഈ അത്ര പോയിസൺ ആണ്, കാളകൂടം മാതിരിയുള്ള പോയിസൺ ആണ് ഈ. പിന്നെ പുരാണത്തിലെ കാണാം ഒരു ഈ പാലാഴി മദനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പാലാഴി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനകത്ത് നമ്മുടെ അറിവെന്ന മന്ധാരം എന്ന ഒരു ഒരു പർവ്വതത്തെ ഇട്ട് വാസുകി എന്ന പാമ്പിനെ കൊണ്ട് കറക്കിയെടുക്കുകയാണ്. അത് നമ്മുടെ മനസ്സിലുള്ള അഴുക്ക് വിചാരങ്ങൾ 300 തരം വിഷമാണ് വന്നത്. അവസാനം ഈ വാസുകി ഛർദ്ദിച്ചതാണ് സെൽഫ് വില്ല് എന്ന് പറയുന്നത്. അത് സ്വർഗലോകം പോയ സ്വർഗത്തെ നശിപ്പിച്ചു കളയും, ഭൂമിയിലേക്ക് പോയ ഭൂമിയെ നശിപ്പിച്ചു കളയും. മനുഷ്യന്റെ ഹൃദയത്തിലും അവന്റെ തലച്ചോറിലും പോയി കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ചു കളയുന്നതാണ് ഈഗോയിസം. ആ ഈഗോയിസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു സെൽഫിഷ്നെസ്. അത് കഴിഞ്ഞ് വേഴ്സ് 13 അവിടത്തേക്ക് അവന് ഹി ലെഫ്റ്റ് ഹി അവൻ അവിടെ നിന്നും പോയി. 13 വേറൊരു കാണാം, ഒറ്റപ്പെട്ടവനായിട്ട് അവൻ പോകുന്നു, അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവന് സെപ്പറേഷൻ ആയിട്ട് കാണാം. ഹി ലെഫ്റ്റ് ദെയർ. അത് കഴിഞ്ഞ് 14 നോക്കിക്കഴിഞ്ഞാൽ സെൻസ്വാലിറ്റി, ലൗകിക മോഹങ്ങളിൽ അതിപ്പെട്ട് അവൻ ജീവിക്കുന്നതായിട്ട് കാണാം. 15 നോക്കിയാൽ സ്പിരിച്വൽ ഡെസ്റ്റിറ്റ്യൂഷൻ, ആത്മീയ പാപ്പരത്വമോടെ വളർന്നതായിട്ട് കാണാം. 16 വേഴ്സിൽ നോക്കിയാൽ അബേസ്മെന്റ്, ഡിഗ്രഡേഷൻ, വ്യക്തി നഷ്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ. 16 നോക്കിയാൽ സ്റ്റാർവേഷൻ, അവന്റെ വിശപ്പ്. അപ്പൊ നമ്മുടെ 7 ഡൗൺവേർഡ് തിങ്കിങ്ങിന്, അവന്റെ ആ വീഴ്ചയുടെ 7 ഡൗൺവേർഡ് വശങ്ങൾ സ്റ്റെപ്പുകളാണ് കണ്ടത്. 1:12 തൊട്ട് നോക്കി 16 വാക്ക് വരെയും വാക്യങ്ങൾ വരെയും സെൽഫ് വില്ല്, സെൽഫിഷ്നെസ്, സെപ്പറേഷൻ, സെൻസ്വാലിറ്റി, സ്പിരിച്വൽ ഡെസ്റ്റിറ്റ്യൂഷൻ, അബേസ്മെന്റ്, സ്റ്റാർവേഷൻ, ഇങ്ങനെ സകലവും നഷ്ടപ്പെട്ട് അവനെ വിശപ്പുള്ളവനായി ഒന്നുമില്ലാത്തവനായി തിരിഞ്ഞ് അവനെ പന്നിയുടെ കൂട്ടത്തിൽ ചെന്ന് കടന്നു വന്നു. പന്നി എന്ന് പറഞ്ഞാൽ യഹൂദന് നിഷിദ്ധമായിട്ടുള്ള ഒരു മൃഗമാണ് പന്നി. ആ പന്നിക്ക് കൊടുക്കുന്ന തവിട് കഴിച്ച് ജീവിക്കുന്നതിന് വേണ്ടിട്ട് ആഗ്രഹിച്ചു ഒരു സുന്ദരമായ ഒരു യഹൂദ കുടുംബത്തിൽ നിന്നും അവൻ്റെ ഇറങ്ങിപ്പോക്ക് അവനെ കൊണ്ട് എത്തിച്ചത് പന്നികളുടെ കൂട്ടത്തിലേക്കാണ്. ഈ പന്നിക്കൂട്ടത്തിനാണ് കർത്താവ് ദുഷ്ടാത്മാവിനെ കൊണ്ട് ശാസിച്ച് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. അങ്ങനെയുള്ളൊരു ഡിഗ്രേഷനിലേക്ക് മനുഷ്യൻ വന്നു കഴിഞ്ഞു. നമ്മുടെ ഈ പിന്നെ ശുഭകോനോ ശുശ്രൂഷ ഇത് തന്നെയാണ്. നമ്മുടെ അനുഭവം ആത്മീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ പാപരത്വം എന്ന് പറയും. ആ സ്പിരിച്വൽ ഡെസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് എന്തുമാത്രമുണ്ട് എന്നൊരു അനുഭവത്തിലേക്ക് നമുക്ക് നോക്കാം. എന്നാൽ ഇവിടെ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് നമ്മളോട് കാണിച്ചിരിക്കുന്ന ഉപമയിൽ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്കൊരു ഒരു ഒരു പിന്നെ വീണ്ടും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാം. The parable of the prodigal son is a mirror of every human heart and conscience. Ella manushinteyum ullilulla avante hrudayavum avante consciousum aanu kaanichirikkunnu ee parabolinathe. Etra beautiful aayittanu karthava parable parinjirikkunnu. Lokathile pole oru oru kadha paranje aa oru manushinte sakkalamayittulla the whole theology ennu parayunnathinathe adangittunde. തിയോളജി സ്പിരിച്വാലിറ്റി, സ്പിരിച്വാലിറ്റി തിയോളജി എന്നാണ് പറയുന്നത്. അതിനകത്ത് ഫോർ അസ് ഇറ്റ് ഈസ് എ ഹംബിൾ റിമൈൻഡർ ഓഫ് ഹു വി ആർ ആൻഡ് ഹൗ മച്ച് വി ഓ ടു ദ ഡിവൈൻ ഗ്രേസ്. ഈ ഗ്രേസ് എന്നുള്ളത് കൃപ, ദൈവത്തിൻ്റെ കൃപയിൽ എന്തുമാത്രം നാം ആശ്രയിച്ചാലാണ് നമ്മൾ ഇതിൽ നിന്നും കയറി വരുന്നത്. നമുക്ക് ഒന്ന് നോക്കാം. അടുത്തത് 7 അപ്വേർഡ് ക്ലൈമ്പാണ്. എങ്ങനെയാണ് 7 ഡൗൺവേർഡ് സ്റ്റെപ്സ് ആണെങ്കിൽ അടുത്ത ഏഴ് അപ്വേർഡ് ക്ലൈംബ് എങ്ങനെ ഉണ്ടാവും നോക്കാം. പതിനേഴാമത്തെ വാക്യം നോക്കി കഴിഞ്ഞാൽ അവന് റിയലൈസേഷൻ, അവന് ബോധോദയമുണ്ടായി, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ധാരാളം കൂലിക്കാര്, അപ്പൻ്റെ സ്ലേവ്സ് എന്നാണ്, ഡൂലോസ് എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്, സ്ലേവ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതും അല്ലാതെ നിൽക്കുന്ന കൂലിക്കുള്ള ആൾക്കാരെ എന്ന് ഗ്രീക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ സ്ലേവ്സ് അവരെ തിന്ന് കുടിച്ച് ജീവിക്കുന്നു. ഞാനിവിടെ പന്നിയുടെ കൂടെ ഏൽപ്പിച്ചപ്പടക്കുവാനായിട്ട് അവനൊരു റിയലൈസേഷൻ വന്നു. നമ്മുടെ എല്ലാ ജീവിതത്തിലും നമുക്കൊരു റിയലൈസേഷൻ വേണം. ഈ റിയലൈസേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നത്. ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുറ്റക്കാരനാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവനുണ്ട് എന്ന അർത്ഥമാണ്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതെങ്കിൽ നമുക്ക് ജീവനില്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോയവരാണ്. നമ്മളവിടെ നമ്മളെ വെറും മരക്കഷ്ണ മാതിരിയാണ്. നമുക്ക് ജീവനുണ്ടെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ദൈവമേ നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതെന്ന്. ആത്മാവിന്റെ പ്രചോദനം കൊണ്ടാണ് ഇവിടെ റിയലൈസേഷൻ ആയതെ. അത് കഴിഞ്ഞാല് പതിനെട്ടാമത്തെ വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റെസൊല്യൂഷൻ, അവൻ അവിടെ ഒരു തീരുമാനം എടുക്കുന്നു. എന്താ തീരുമാനം? അവൻ ആ തീരുമാനം തിരിച്ച് പോവാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാണ്, ഒരു മനംതിരിയലാണ്. ഇറ്റ് ഇസ് കോൾഡ് മെറ്റനോയ എന്ന് പറയും ഗ്രീക്കില്. അതായത് മനസ്സിനെ രൂപാന്തരപ്പെടുത്തി തിരിഞ്ഞു വരിക, വേറൊരു മനസ്സുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. നമ്മളെ ഹൃദയത്തെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറൊരു ഹാർട്ട്, ദൈവികമായിട്ടുള്ള ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, മനംതിരിവെന്ന് പറയുന്ന അതാണ്. അതുകൊണ്ടാണ് മെറ്റനോയ എന്ന് പറയുന്നത്. അതൊരു ഒരു പുതിയ ഹൃദയത്തെ സ്ഥാപിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് ഒരു തീരുമാനം അവനുണ്ടാകുന്നുണ്ട്. ആ സെൽഫ് റിയലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു സെൽഫ് റെസൊല്യൂഷൻ ചെയ്തു. നമ്മൾ ഒന്നാം തീയതിയൊക്കെ നമ്മളെല്ലാം റെസൊല്യൂഷൻ ചെയ്യും. ഇന്ന് തൊട്ട് ഞാൻ മദ്യം ഉപയോഗിക്കത്തില്ല, മദ്യപാനികൾ പറയും. ഇന്ന് തൊട്ട് ഞാൻ പുക വലിക്കത്തില്ല എന്ന് സിഗരറ്റ് ഉപയോഗിക്കുമെന്ന് പറയും. ഇന്ന് തൊട്ട് ഞാൻ നുണ പറയത്തില്ല എന്ന് സ്ത്രീകളെല്ലാവരും പറയും. അതുപോലെ സ്ത്രീകളെല്ലാം നുണയാണെന്ന് പറയരുത്, പുരുഷന്മാരും മോശമൊന്നുമല്ല. ഇങ്ങനെയുള്ള റെസൊല്യൂഷൻസ് പലതും എടുക്കും, പക്ഷേ നമ്മളത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവനെ ഒരു തീരുമാനമെടുത്തു, ഒരു മനംതിരിയലിൻ്റെ തീരുമാനം. അത് കഴിഞ്ഞ് അവനുണ്ടായ അനുഭവം എന്നാണ് പതിനെട്ടാമത്തെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ കടന്നു വന്നിരിക്കുകയാണ്. അതായത് അവനൊരു റിയലൈസേഷൻ വരണം, എന്നുകൊണ്ട് അവനൊരു തീരുമാനം എടുക്കണം, പിന്നെ റിപ്പൻ്റൻസ് ഉണ്ടാകണം, ആ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരണം. അതാണ് നമ്മളെ ശുഭകോന ശുശ്രൂഷയിലൂടെ കാണുന്നത്. അവിടെ ആ ശുശ്രൂഷയിലെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ട് അന്യോന്യം നമ്മളെ കയ്യസ്തൂരി കൊടുത്ത് സ്നേഹിക്കുകയാണ്. അങ്ങനെ അവരവൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവൻ്റെ തെറ്റുകൾ പുറത്തുകൊണ്ട് ഈ വിശുദ്ധ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവന് ഇരുപതാമത്തെ വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവന് റിട്ടേൺ ടു ഹിസ് ഹൗസ്, അവന് തിരിച്ചു വരവ്, അവൻ്റെ നടപ്പുള്ളിൽ തിരിച്ചു വരെ കാണുന്നു ഹിസ് റിട്ടേൺ. ഇരുപതിലെ റിക്കൺസിലിയേഷൻ, അനുരജ്ജനം ഉണ്ടാകുന്നു. ഇതാണ് ഈ കുംഭസാരം എന്ന് പറയുന്നത്. ഒരു കുംഭസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ റിക്കൺസിലിയേഷൻ, ഇസ് എ സർവീസ് ഓഫ് എ റിക്കൺസിലിയേഷൻ, ഇസ് എ കൺഫഷൻ. നല്ലൊരു കൺഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂട്യൂബിലും കണ്ടു നമ്മുടെ മരിച്ചുപോയ ബാബു പൊളയേഴ്സ് പറഞ്ഞിരിക്കുന്ന ഒരു കുംഭസാരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നല്ലൊരു ഷവറ്, ഒരു തണുത്ത വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ചൂടുള്ള ഉയർത്തൊഴി കയറി വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഷവർ എടുത്ത ഒരു ഫീലിംഗാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ ഒരിക്കൽ പറയുന്നുണ്ടായി. ആ ഒരു ഫീലിംഗ് ഉണ്ടാകണം. ഞാനൊരിക്കൽ ഒരിടത്ത് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഇവൻ എഴുന്നേറ്റ് പോകുന്നില്ല. അവൻ അവിടെ ഇരുന്ന് പിന്നെ കണ്ണിക്കൂടെ ഇച്ചിരി കണ്ണീരൊക്കെ വരുന്നുണ്ട്. പറഞ്ഞ് നിനക്ക് ഇന്നും വല്ലതും പറയാനുണ്ടോ? ഇല്ല അച്ഛ, പറയാനൊന്നുമില്ല. എന്നാ പിന്നെ എഴുന്നേറ്റ് പോകാറുള്ളത്. അച്ഛ, എനിക്ക് പാപമോചനം ലഭിച്ചെന്ന് ഒരു ബോധം ഇതുവരെ ആയില്ല. ഞാൻ പിന്നെ ഞാൻ മനസ്സിൽ ചൊല്ലിയ ചെറിയ ഹൂസോയ പ്രാർത്ഥന തലയിൽ കൈവച്ചുകൊണ്ട് ഉറക്കെ ചൊല്ലി, സർവാധീന സർവശക്തനായ കർത്താവ് ദൈവം നിന്നെ കനിയത്തെ. നമ്മുടെ കർത്താവ് യേശു വിശ്വാസാണ് മരിച്ചു സ്ത്രീയന്മാരെ ബലമേൽപ്പിച്ചത്, മനസ്സ ക്ലിയല്ല എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ഇത് കേൾക്കുന്നതാ. ആ പ്രാർത്ഥന ഉറക്കത്തിൽ ഉറക്കെ ചൊല്ലി, അവന് ചെവിയിൽ ഉറക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോ അവന് സന്തോഷമായി. അവൻ പറയും, ഇപ്പോഴെനിക്ക് സന്തോഷമായിട്ട്, കാരണം അവൻ കേട്ടില്ല ഞാൻ ചൊല്ലിയ പ്രാർത്ഥന. അതുകൊണ്ട് കുമ്പസാരിക്കുന്ന പ്രാക്കന്മാരെ, കുമ്പസാരിക്കുന്ന ആളിനെ കേൾക്കാവുന്ന വിധത്തില് പാപമോചന പ്രാർത്ഥന ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ഫീലിംഗ് ഉണ്ടാവും, അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് കുമ്പസാരത്തിന്റെ ഒരു ശുശ്രൂഷയ്ക്കാണ് റിക്കൺസിലിയേഷൻ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവനെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കാണുന്നത്? നഷ്ടപ്പെട്ട വസ്ത്രം അവനെ നിലയെങ്കിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചു വൃത്തിയാക്കി എടുത്തു, അവന് ഒരു വസ്ത്രം കൊടുത്തു. ഈ വസ്ത്രം നമുക്ക് നഷ്ടപ്പെട്ടതാണ്. ഇത് ആദാമിന് കൊടുത്ത് ദൈവം കൊടുത്ത വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാണ് അവന് ലജ്ജ തോന്നിയത്. ആ വസ്ത്രമാണ് നമുക്ക് വിശുദ്ധ മാമോദീസായിലൂടെ ലഭിക്കുന്നത്. ഹിമമെന്നോണം നിൻ വസനം മിന്നോയോ നദിയെ അഹാചാര്യൻ വഴിയായാദ്യം നൽകിയതാം ഗുണം യോഗ്യം നിൻ വസനം രമണീയം. ഇതാണ് മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്ന വസ്ത്രം. ഈ വസ്ത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുമ്പസാരത്തിലൂടെ പിന്നെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം നമുക്ക് തേജസ്കരിക്കപ്പെടുന്ന വസ്ത്രം നമുക്ക് ലഭിക്കും. അതാണ് ആദാം മക്കൾക്കായി റുക്കുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാൽമാക്കൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കേട്ടതാണ്, കെ വി മാത്യുസിന്റെ ശുശ്രൂഷയിൽ കേട്ട പാട്ടാണത്. നമുക്ക് ആ വസ്ത്രം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവൻ നമ്മുടെ ഒരുപാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ പറയുന്നുണ്ട്, 14-ലെ 13-ലെ അവസാനം പറയുന്നുണ്ട്, മൂപ്പന്മാരോടത്തിന് എന്നോട് വെള്ള നിലയെങ്കിൽ ധരിച്ച് ഇവർ ആർ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. നമുക്ക് ലഭിക്കുന്ന വെള്ള നിലയെങ്കിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മാൻമോദിസായി ലഭിക്കുന്ന വസ്ത്രം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വെള്ള നിലയെങ്കിയാണ്. ആ വസ്ത്രമാണ് പിന്നീട് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കാൻ പോകുന്ന വസ്ത്രവും നമ്മളുടെ ബോഡിയുടെ ആ ഗ്ലോറിഫൈഡ് ബോഡിയിൽ ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ റീക്ലോത്തിങ് ആയി നഷ്ടപ്പെട്ടു പോയ വസ്ത്രം അവന് തിരിച്ചു കിട്ടുന്നു. 23-24 വാക്യങ്ങളിൽ വന്നിച്ചു കഴിഞ്ഞാൽ അവന് സന്തോഷം ത്തിന്റെ അനുഭവം, റിജോയിസിങ്ങിന്റെ അനുഭവമുണ്ട് അവന്. അതിനകത്ത് സന്തോഷത്തിന്റെ അനുഭവത്തിൽ അവന് വസ്ത്രം കിട്ടി, കാലുകളിൽ ചെരുപ്പ് കിട്ടി, കയ്യിലെ മോതിരം കിട്ടി. അധികാരത്തിന്റെ ചിഹ്നമാണ് മോതിരം. ആ മോതിരത്തിലെ 7 കല്ലുകളാണ് കാണുന്നത്. 7 കല്ലുകൾ താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയ കല്ലുകൾ എങ്ങനെയാണ് ആ മോതിരത്തിന്റെ കല്ലുകൾ വീണ്ടെടുത്തത്? അവൻ തിരിച്ച് അവൻ കയറി ദൈവവുമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ അപ്പനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചത്. ഇവിടെ അവനേക്കാൾ കൂടുതലായിട്ട് ഈ അപ്പൻ്റെ സ്നേഹത്തെ നോക്കണം. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, 2 പ്രാവശ്യം അപ്പന വാദം ഉപയോഗിക്കുന്നുണ്ട്. അന്ന് വേലക്കാരോട് പറയുന്നു, നിങ്ങളൊരു വലിയ കടിപ്പിച്ച കാളയെ കൊണ്ടുവന്നിട്ട് സദ്യ ഒരുക്കേ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. അവസാനം പറയുന്നുണ്ട്, മൂത്ത മകനോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. അതായത് ഇതിൻ്റെ അതിൻ്റെ അർത്ഥം അവൻ ആത്മീകമായിട്ട് മരിച്ചു ശരിയാണ്, പക്ഷെ ഫിസിക്കലി അവൻ മരിച്ചു എന്ന് കണക്കാക്കുന്നത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഡ്യൂട്രോണമി 21-ാം അധ്യായത്തിൻ്റെ 18-21 വാക്യങ്ങൾ വായിച്ചാൽ കാണാം. ഡ്യൂട്രോണമി 21:18-21 അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവരെ ശാസിച്ചാലും അനുസരിക്കാതെയും ഷടനും മത്സരിയുമായ മകൻ ഒരുത്തൻ ഉണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ദോഷം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. ഇതാണ് നിയമം. ഈ മകനെ ഷടനായിരുന്നു, മത്സരക്കാരനായിരുന്നു, അവനെ അപ്പനോട് അപ്പന് ഇഷ്ടമില്ലാതെ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയവനാണ്. അവനെ കൊണ്ട് ഏൽപ്പിക്കേണ്ടത് ഈ പട്ടണവാതുക്കലാണ്, മൂപ്പന്മാരുടെ കയ്യിലാണ്. കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. ഇവൻ കൊന്നു, അവൻ മരിച്ചു പോയവന് തുല്യമായിപ്പോയി. നമ്മുടെ നാട്ടിൽ കാണാം, ചില ബന്ധങ്ങളിൽ നിന്നും ഹൈന്ദവ കുടുംബത്തിലെ പിണ്ടം വെച്ച് ഇറക്കാന്ന് പറയും, പടി ഇറക്കാന്ന് പറയും. അവനെ മരിച്ചവനായിട്ട് കണക്കാക്കി ഇറക്കി വിടും, അവനെയോ അവളെയോ ആ കുടുംബത്തിൽ നിന്നും. ഈ അനുഭവമാണ് യഹൂദനെ കിട്ടുന്നത്, ഇങ്ങനെയുള്ള മക്കൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇതാണ്. അതുപോലെ ഇത് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മരണത്തിൽ നിന്നും ഇവനെ തിരിച്ച് ജീവങ്കലേക്ക് കൊണ്ടുവന്ന പിതാവ് അവനെ വിട്ടുകൊടുത്തില്ല, മരണത്തിന് വിട്ടുകൊടുത്തില്ല. സാത്താന് വിട്ടുകൊടുക്കാതെ, സാത്താന്റെ അടിമയായി നമ്മൾ ജീവിച്ചാലും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ ആ പിതാവിൻ്റെ വലിയ സ്നേഹമാണ് താൻ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഈ മൂന്ന് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മൂന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മനോഹരമായിട്ട് ഒരു ഹ്യൂമൻ ഹാർട്ടിനെ കുറിച്ചും ദൈവത്തിൻ്റെ ഗ്രേസിനെ കുറിച്ചും കാണിച്ചിരിക്കുന്ന ഒരു വലിയ പാഠമാണ് മുടിയനായ പുത്രൻ്റെ പാഠം. അതിലേക്ക് ആ ഒരു അനുഭവത്തിലൂടെ നമുക്ക് ഈ വിശുദ്ധ നോയമ്പ് ദിവസങ്ങളിലേക്ക് കടക്കുന്നതിനും ആ ദൈവമായിട്ടും അവിടെ ഒരു ബന്ധത്തിൽ തീരുന്നതിനും വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് ബലഹീനനെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുറവുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കേളി വരം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ച് തഴമ്പിച്ച് പലപ്പോഴും കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾക്കറിയാമല്ലോ, പല പ്രാവശ്യം കേട്ടതല്ലേ എന്ന് മുൻവിധിയോടുകൂടി കാണുന്ന ഒരു വേദപുസ്തക ഭാഗം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തെ അടർത്തിയെടുത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ദ പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ എന്നാണ് ഈ വേദഭാഗത്തെ വിശേഷിപ്പിക്കുന്നതെങ്കിലും അതിനേക്കാൾ ഉപരി ആ വേദഭാഗത്തിന് പല പേരുകൾ പിതാക്കന്മാർ പണ്ട് മുതലേ പറഞ്ഞു വച്ചിട്ടുണ്ട്. ദ പാരബിൾ ഓഫ് ടു ബ്രദേഴ്സ് ഓർ ദ പാരബിൾ ഓഫ് ലോസ്റ്റ് സൺ ഓർ ദ പാരബിൾ ഓഫ് ലവിംഗ് ഫാദർ ഓർ ഫോർഗിവിംഗ് ഫാദർ. അതോടൊപ്പം തന്നെ പിന്നീട് പിതാക്കന്മാർ എഴുതി വെച്ചത് ഇസ് ദ റിയൽ ലൈഫ് of a Christian and it is the real life of the loving father. വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഈ ഒരൊറ്റ വേദഭാഗത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ പല പ്രാവശ്യം കേട്ട് കാണും. എന്നാൽ വീഴ്ചയിലേക്ക് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ അതിൽ നിന്ന് കരകയറുന്ന ഒരനുഭവത്തിനെ അക്കമിട്ട് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു രീതിശാസ്ത്രം ഒരു മെത്തഡോളജി അച്ഛൻ ഉപയോഗിച്ചു. പ്രത്യേകിച്ച് നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ക്രൈസ്തവന് അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ ചില ദൈവാനുഗ്രഹങ്ങളെ കണ്ടെത്തുവാൻ ഉള്ള ഒരു ആഹ്വാനം കൂടിയായിട്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇത് അവതരിപ്പിച്ചത്. ഇതിനാ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായങ്ങളിൽ ഒതുങ്ങുന്നെങ്കിലും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ലളിതമായ ആശയങ്ങളിലൂടെ ഉപമകളിലൂടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിധം ഏത് കാലഘട്ടത്തിലെ ഏത് സംസ്കാരത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകുവാനും ഉതകുന്ന ഒരു ഭാഷാ രീതിയോടുകൂടി അവതരിപ്പിക്കപ്പെടുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും വളരെ വ്യക്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തെ അവതരിപ്പിച്ചത് നമുക്ക് ഏവർക്കും സന്തോഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഈ നോമ്പുകാലത്തിൽ നമ്മൾ കേട്ടവരൊക്കെ
ഇന്ന് മറ്റാരോടെങ്കിലും സംസാരിക്കുന്നെങ്കിൽ തീർച്ചയായും ഓരോ ദിവസവും നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കും. നമുക്ക് ലഭിച്ച ഈ വെളിച്ചത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കണം. വാർത്തകൾ പല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തും. നല്ല വാർത്തകളുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഇല്ലാത്തതുണ്ട്. എങ്കിലും അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആത്മനിർവൃതി ഉണ്ടാകുന്ന നല്ലതും അഴുക്കായതുമായ വാർത്തകളുണ്ട്. നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് ലഭിച്ച ഈ സന്ദേശത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ നിങ്ങൾ അല്പശ്രദ്ധ കൂടി കാണിക്കണമെന്ന് ഞാനും ഈ ഇതിന്റെ ഉപസംഹാര ഭാഗത്ത് കൺക്ലൂഡിംഗ് സെഷനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ ഈ കാര്യം നന്നായി പഠിച്ച് അവതരിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കുവാൻ ശ്രദ്ധ കാണിച്ചതിൽ നമുക്കൊക്കെയും സന്തോഷിക്കാം. തുടർന്നും അച്ഛന്റെ ശുശ്രൂഷകൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്, വീണ്ടും ലഭിക്കപ്പെടട്ടെ. അതിനുവേണ്ടി അച്ഛനെ ദൈവാത്മാവ് ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവം തമ്പുരാൻ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട അച്ഛനെയും സന്ദേശം ശ്രവിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. രോഗികളുടെ പേരുകൾ എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വാമനച്ചനെ അത് പറയും. അതിനുശേഷം നമ്മുടെ പാഠപുസ്തകത്തിലെ പ്രാർത്ഥനാ കീർത്തനങ്ങളിലെ ഏതാനും വരികൾ പാടിയതിനു ശേഷം നമുക്ക് ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ച് നമ്മളെക്കാൾ ഉപരി ദൈവം തമ്പുരാന്റെ സ്പർശനത്തിന് വേണ്ടി കൊതിക്കുന്ന രോഗികളെയും അശരണരെയും ശയ്യ അവലംബികളെയും ഒക്കെ സമർപ്പിക്കുവാനും നമ്മുടെ സഭയും പിതാക്കന്മാരെയും വൈദികരെയും ഒക്കെ നന്നായി ഓർത്ത് പ്രാർത്ഥിക്കുവാനും വിശ്വാസ സമൂഹത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുവാനും ഇടയാകട്ടെ. ഇപ്പോൾ പേരുകൾ ബഹുമാനപ്പെട്ട മാമനുഷ്യൻ അത് വായിക്കും, അതിനുശേഷം പാട്ടുപാടും, അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നതായിരിക്കും.
അച്ഛാ രാജേഷ് അച്ഛൻ ലൈനിലുണ്ടോ? എന്റെ കയ്യിലെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാനുള്ളത് ഹ്യൂസ്റ്റണിലെ സെന്റ് സ്റ്റീഫൻ ഇടവേളയിലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖത്തിൽ കൂടി കടന്നതിന്റെ ട്രീറ്റ്മെന്റിലാണ്. റെനി എന്നാണ് പേര്. നിങ്ങള് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. ആ കുടുംബം വളരെ വിഷമത്തിലും പ്രയാസത്തിലും കഴിഞ്ഞു കൂടുന്നു. ഞങ്ങൾ ഈ ദേശത്തുള്ളവരെല്ലാം അതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിനു മുമ്പായിട്ട് നമുക്ക് നാല് ലൈൻ പാടിയിട്ട് രാജ്യത്തിന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു. അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടട്ടെ എന്നുള്ള സ്റ്റാൻസ മാറപ്രേമിന്റെ. അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടട്ടെ, സൽക്കർമ്മങ്ങൾക്കായവകൾ നീട്ടപ്പെടുമാറാകട്ടെ. ൾ മാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ, തന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയോ നീ നടക്കണമേ. അനുതാപത്തോടു കൂടി മഹാ ഉറവിളി നെടുവേർപ്പുകളാലെ പുല്ലിനു തുല്യം പാടുന്ന നിർമ്മല ചിത്തം നൽകണമേ. സകച്ചൻ പ്രാർത്ഥിച്ചാലും.
സർവശക്തനും കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടുന്ന ഇവിടെ ഒരിടയന്റെ അനുഗ്രഹീതമായ ഭാവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് അടർത്തിയെടുത്ത സുപരിചിതമായ ഒരു വേദഭാഗത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കല്ലുകളെ, ചില പടവുകളെ, ചില നല്ല നന്മകളെ ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് തിരികെ ലഭിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ വന്ന മുടിയനായ പുത്രന്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലൂടെ ഞങ്ങൾക്കും ആവശ്യമായ ആധ്യാത്മിക സന്ദേശം ലഭിക്കാൻ ഇടയായല്ലോ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവനിയോഗപ്രകാരം ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ച പ്രിയ അച്ഛനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. ഇത് നേതൃത്വം നൽകിയ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ആരംഭം മുതൽ ഇന്നുവരെയും ഇതിനെ നയിക്കുന്ന പിതാക്കന്മാർക്കായി പ്രത്യേകം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതിനെ ശ്രവിപ്പാണ്ടക്കവണ്ണം മനസ്സും സമയവും കണ്ടെത്തിയ എല്ലാ ശ്രോതാക്കളെയും വിശ്വാസികളെയും അവരുടെ ഭവനങ്ങളെയും അവർ ഉൾപ്പെടുന്ന ദേശങ്ങളെയും ഇടവകകളെയും അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകാൽ ഇന്ന് സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാബാതിരുമേനി അനുഗ്രഹീതമായ ഒരു രോഗ ശുശ്രൂഷയ്ക്ക് ശേഷം വീണ്ടും അനുഗ്രഹീതമായി ഞങ്ങളെ നയിപ്പാണ്ടക്കവണ്ണം കടുകനെ പോലെ ചിറകടിച്ചുയരുന്ന ആ ഒരു സ്വർഗീയമായ അനുഭവത്തിലേക്ക് ഞങ്ങൾക്ക് നയിക്കപ്പെടുന്നതിനാൽ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളെ ലഭിക്കാൻ ദൈവം മുഖാന്തരമാക്കണമേ. ആ പരിശുദ്ധ പിതാവിനോടൊപ്പം സഭയെ നയിക്കുന്ന എല്ലാ മേലധ്യക്ഷന്മാരെയും അവരുടെ ഭദ്രാസനങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ അവർ നന്മയിലൂടെ സഞ്ചരിപ്പാനുള്ള അനുഗ്രഹം അവർക്ക് പ്രദാനം ചെയ്യുവാൻ ഞങ്ങളൊക്കെ ശക്തമായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായി സമർപ്പിക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വിശുദ്ധ കുർബാന തക്സായിലും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നെങ്കിലും നീ ആ പേരുകളൊന്നും വിസ്മരിക്കുന്നില്ലല്ലോ. അപ്രകാരം ഞങ്ങൾ വിസ്മരിക്കപ്പെട്ടുപോയെങ്കിൽ ആ വിസ്മരിക്കപ്പെടുന്ന വ്യക്തികളും അതോടൊപ്പം തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്ന വ്യക്തികളും ഒരുപോലെ രോഗശൈലിയിൽ നിന്ന് എഴുന്നേൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. പ്രത്യേകിച്ച് ഹ്യൂസ്റ്റൺ പ്രദേശത്ത് രോഗത്തിന്റെ ചികിത്സയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവന് വേണ്ടുന്ന ശുശ്രൂഷകളെ ഒരുക്കണമേ. ആ കുടുംബത്തെയും മാതാപിതാക്കളെയും ആശ്വസിപ്പിക്കണമേ. വിവിധ ഭവനങ്ങളിലായി ദേവാലയത്തിലേക്ക് വരുവാനോ ദൈവ വിഷയങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുവാനോ ബുദ്ധിമുട്ടുന്ന ഏറെ പേർ ശയ്യയിൽ തന്നെ വിശ്രമിക്കുമ്പോൾ കർത്താവെ, അവരെ ഒന്നും ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. അവരുടെ വിയർപ്പും അവരുടെ താഴ്മയും അവരുടെ വിശ്വാസവും ഒക്കെയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിന്റെയും മുഖാന്തരങ്ങൾ. പ്രത്യേകിച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഈ രാജ്യത്തേക്കൊക്കെ കടന്നു വരുവാൻ ദൈവം നിയോഗിച്ച ധാരാളം പേർ അവരുടെ അധ്വാനത്തിന്റെ നല്ല അംശവും അവരുടെ സമയത്തിന്റെ പൂർണ്ണ അംശവും ഒക്കെ ദൈവത്തിന് വേണ്ടി ചെലവഴിച്ച് ദൈവമക്കളെ കൂട്ടിച്ചേർക്കുവാൻ അവർ പ്രത്യേകമായി എടുത്തിട്ടുണ്ടല്ലോ. അവരൊക്കെ കുടുംബമായി വാഴ്ത്തണമേ. അവരുടെ തലമുറകളൊന്നും ദൈവത്തിൽ നിന്നോ ദേവാലയത്തിൽ നിന്നോ അകന്നു പോകാതെ ദൈവത്തെ സ്തുതിക്കുന്നൊരു നല്ല സമൂഹമായിട്ട് അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓർമ്മ വെച്ച നാൾ മുതൽ പരിചയപ്പെട്ട ഏറെ പേർ വൈദിക ഗണത്തിൽ അതോടൊപ്പം തന്നെ വിശ്വാസ സമൂഹത്തിൽ സുഹൃത്തുക്കളായി ഗുരുക്കന്മാരെ ഒക്കെ കടന്നു വന്നിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ അധ്വാനമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവും ആധാരവും. അവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി, ദേശത്തിലെ എല്ലാ ദേവാലയങ്ങൾക്കു വേണ്ടി, വിശുദ്ധന്മാർക്കു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു സമൂഹമായി, ഒരു തീർത്ഥാടന സംഘമായി ദൈവാശ്രയ ബോധത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥി വർഗം അനുഗ്രഹീതമായി പഠിക്കുവാൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ അവർക്ക് വേണ്ടുന്ന ദൈവജ്ഞാനം കർത്താവിന്റെ കൃപയാൽ നൽകണമേ. കർത്താവെ, പുതിയ ഒരു വലിയൊരു നോമ്പിലേക്ക് ഈ പുതിയ വർഷം പ്രവേശിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വരുന്ന ഞായറാഴ്ച വിശ്വാസ സമൂഹത്തെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർക്കുന്നതോടൊപ്പം ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ പടവുകൾ ദൈവനമ്പുരാന്റെ സന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് തിരികെ ലഭിക്കാനുള്ള ഒരു മുഖാന്തരമാക്കി ഈ വലിയ നോമ്പ് കാലത്തെ സന്തോഷത്തോട് സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകണമേ. കർത്താവിന്റെ അദൃശ്യമായ വലതുകരം ഞങ്ങളുടെ മേൽ ആവശ്യപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂടപ്പുറപ്പുകളായ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം വാഴ്ത്തണമേ. ഞങ്ങൾ പിറന്ന ദേശവും ഭവനങ്ങളും ഇടവകകളും അനുഗ്രഹിക്കപ്പെടുന്നവേ. കർത്താവെ, സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനാ സഹായത്തിൽ ഞങ്ങൾ അഭയപ്പെടുന്നു. അങ്ങയുടെ വിശുദ്ധ ശ്രീബായുടെ അനുഗ്രഹത്തിന്റെ തണലിൽ ഞങ്ങളെ അവിടുന്ന് മറയ്ക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഈ പ്രാർത്ഥന ഫെലോഷിപ്പിനോടുകൂടിയും നമ്മുടെ സഭയോടും സഭയിൽ നിൽക്കുന്ന യുദ്ധാക്കന്മാരുടെ കൂടിയും നമ്മുടെ എല്ലാ ഇടവകളോടെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടെയും നമ്മുടെ പ്രിയപ്പെട്ടവരായ നമ്മളെ വാങ്ങിപ്പോയിരിക്കുന്നതിനോടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ഇന്നത്തെ സൂബോറോ പ്രാർത്ഥനയ്ക്ക് ദൈവനിശ്ചയപ്രകാരം കാര്യങ്ങളൊക്കെ ഭംഗിയായി ക്രമീകരിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ അനുഗ്രഹീതമായ നേതൃത്വത്തിനും സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മാമനച്ചനോടും ഇന്ന് ആധ്യാത്മിക സന്ദേശം നൽകുവാൻ ദൈവം പ്രത്യേകം നിയോഗിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനോടും ഉള്ള സ്നേഹവും കൃതജ്ഞതയും ഈ സൂബോറോ പ്രേയറിന് വേണ്ടി പ്രത്യേകമായിട്ട് ബലഹീനനായി ഞാൻ സമർപ്പിക്കുകയാണ്. ഇന്ന് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആധ്യാത്മിക ശുശ്രൂഷയിൽ പങ്കെടുത്ത് നേതൃത്വം നൽകിയ എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും സന്തോഷത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട മനോജ്, അതോടൊപ്പം തന്നെ വിശുദ്ധ വേദപുസ്തകം അനുഗ്രഹീതമായി വായിച്ച് നമ്മൾക്ക് ബോധ്യം നൽകിയ എല്ലാ പ്രിയ സഹോദരങ്ങൾ എല്ലാവരോടുമുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വരുന്ന ബുധനാഴ്ചയും ഏറെ സന്തോഷത്തോടും ഏറെ അനുഗ്രഹത്തോടും നമുക്കൊക്കെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.